السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ചെറിയൊരു ഹദീസിന്റെ കിതാബ് അടിസ്ഥാനപ്പെടുത്തിയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഫളൽ കാരണത്താൽ ഏകദേശം 22 ഹദീസുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാഅല്ലാഹ് 23 ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഹദീസ് അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി പോകുന്ന ഹദീസ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ളതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഏറെ സഹായകമായതും അതേപോലെ തന്നെ മുറുകെ പിടിച്ചാൽ അത് കാരണമായിട്ട് വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലെത്തിയാൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നതുമാണ്. നമ്മൾക്ക് ഹദീസ് വായിക്കാം. عن ابي مالك الحارث بن عاصم الاشعري رضي الله عنه ان رسول الله صلى الله عليه واله وصحبه وسلم قال الطهور شطر الايمان والحمد لله تملا الميزان وسبحان الله والحمد لله تملاان او تملا ما بين السماء والارض والصلاه نور والصدقه برهان والصبر ضياء والقران حجه لك او عليك كل الناس يغدو فبائع نفسه فمعتقها او موبقها رواه مسلم رحمه الله. ഇതാണ് പ്രിയപ്പെട്ടവരെ അർബഊന നവവിയിലെ അല്ലെങ്കിൽ അൽ അർബഊന നവവിയിലെ 23 ഹദീസ്. അബൂ മാലിക് ഹാരിസ് ബിൻ ആസിം അൽ അഷ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നമ്മൾക്ക് ആ ഹദീസിന്റെ ചില ആശയങ്ങൾ ഇൻഷാഅല്ലാഹ് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ബാക്കിയുള്ളവരിലേക്ക് ആ ഇൽമ് പകർന്നു കൊടുക്കാനും നമ്മുടെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ജീവിച്ചതുപോലെ അല്ലാഹുവിന് ഇഷ്ടമുള്ള റബ്ബു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതമാക്കി മാറ്റാൻ അല്ലാഹുവിനും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ദീർഘമായി പറഞ്ഞ് സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയം കളയുക എന്ന് പറയുന്നില്ല, മറിച്ച് സമയം നിങ്ങളുടെ സമയം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സമയം കളയുക എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അത്തരത്തിലുള്ള പ്രയോഗം പ്രയോഗിക്കുന്നതായി കാണാറുണ്ട്. ചില ദാഇമാർ തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അല്ലാഹു അലം, അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ എന്റെ സംസാരത്തിലും അറിയാതെ വന്നുപോയിട്ടുണ്ടാകാം. കാരണം ദീന് പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ദീനിനെ സംബന്ധിച്ച് പറയുക എന്നുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയും സംബന്ധിച്ച് പറയുക എന്നുള്ളത് ഒരിക്കലും സമയം കളയാലല്ല, മറിച്ച് കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവന്റെ ദീനിനെയും സംബന്ധിച്ച് സംസാരിക്കാനും കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. അതുകൊണ്ട് ഖുർആനും സുന്നത്തും പറയുക എന്നുള്ളത് ഒരിക്കലും സമയം കളയാലല്ല, മറിച്ച് ഒരുപക്ഷെ ജനങ്ങൾക്ക് മടിയൊക്കെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഹദീസിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്തുഹൂറു ഷത്റുൽ ഈമാൻ. അത്തുഹൂറു ഷത്റുൽ ഈമാൻ. പ്രിയപ്പെട്ടവരെ, തുഹൂർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ശുദ്ധിയാവുക എന്നാണ് അർത്ഥം. തുഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഫഉലു വസ്നാണത്. ഫഉലു വസ്ന് അറിയുന്ന ആൾക്കാർക്ക് ഇൻഷാല്ലാ അതിനെ സംബന്ധിച്ച് മനസ്സിലാകും. ഫഉലു വസ്നാണ് തുഹൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശുദ്ധിയാവുക. ത്വഹൂർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുഹൂർ ത്വാക്ക് വമ്മ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ശുദ്ധിയാവുക എന്ന ആ ഒരു ഫിഅലിന്റെ ആ ഒരു വേബിന്റെ അർത്ഥമാണ്. നേരെ മറിച്ച് നമ്മൾ ത്വഹൂർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുദ്ധിയാകാൻ ഉപയോഗിക്കുന്ന വെള്ളം. ഞാൻ അറബിയിൽ ധാരാളം പ്രയോഗങ്ങൾ കാണാം. ഇപ്പൊ ഉദാഹരണത്തിന് സഹൂർ എന്ന് പറഞ്ഞാൽ, സഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് പറയുക. സഹൂർ കഴിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന് എന്താ പറയുക? അത്താഴം കഴിക്കുന്നതിന് സുഹൂർ എന്ന് പറയും. സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുക, സഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അതേപോലെ തന്നെ ഫതൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിനാ പറയുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് ഫുത്തൂർ എന്നാണ് പറയുക. ഇങ്ങനെ അറബിയിൽ ധാരാളം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഇവിടെ ഉദ്ദേശം അത്തുഹൂർ ഷത്റുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാവുക എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. ശത്രു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം നിസ്വ എന്നാണ്, പകുതി. അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധിയാവുക എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശുദ്ധി കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രധാനമായും രണ്ടഭിപ്രായങ്ങളാണ് ഉലമാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശുദ്ധി ഈമാനിന്റെ പകുതിയാണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ചില ഉലമാക്കൾ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നാൽ ആന്തരികമായ ശുദ്ധിയാണ്, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്തുണ്ടാവേണ്ട ശുദ്ധിയാണ്. അതായത് ഷിർക്ക് ചെയ്യാൻ പാടില്ല, ഷിർക്കിയായ വിശ്വാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അതേപോലെ തന്നെ ബിദഅത്തുകൾ, അതേപോലെ തന്നെ തെറ്റുകൾ, അതേപോലെ തന്നെ റിയാ, ലോകമാന്യത, ജനങ്ങൾ കാണണമെന്ന ബോധം, ഇത്തരത്തിൽ മനുഷ്യന്റെ മനസ്സിന് പിടികൂടുന്ന നജസുകളിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിന് പിടികൂടുന്ന മോശത്തരങ്ങളിൽ നിന്ന് ശുദ്ധിയാവുക എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നാൽ, പൊതുവെ നമ്മൾ പറയാറുള്ളത് പോലെ ബാഹ്യമായ ശുദ്ധിയാണ്, അതായത് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവലാണ് ഈ ഹദീത്ത് കൊണ്ടുള്ള ഉദ്ദേശമെന്ന് ചില ഉലമാക്കൾ പറയുന്നുണ്ട്. ഈ രണ്ടഭിപ്രായമാണ് പ്രധാനമായും ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്നാമത്തെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ മനസ്സിനെ പിടിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന്റെ അകത്ത് പിടിക്കുന്ന കാര്യങ്ങൾ ശുദ്ധീകരിക്കുക, ഷിർക്ക്, ബിദഅത്ത്, തെറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ. രണ്ടാമത്തേത് ബാഹ്യമായ ശുദ്ധി, വുളു ചെയ്യുക, അതേപോലെ തന്നെ കുളിക്കുക തുടങ്ങിയ ശുദ്ധി, ശരീരത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു വൃത്തികളിൽ നിന്ന് ശുദ്ധിയാവുക. ഈ രണ്ടഭിപ്രായങ്ങളും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊതുവെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഹദീസിന്റെ വിശദീകരണത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആയത്തുകളുടെ വിശദീകരണത്തിലാണെങ്കിലും ഉലമാക്കളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരഭിപ്രായമാണ് കൂടുതൽ ശരി എന്ന് പറയാൻ നമ്മൾക്ക് പ്രത്യേകിച്ച് തെളിവ് കിട്ടിയിട്ടില്ല എങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താണെന്നാൽ ആ രണ്ടഭിപ്രായം നമ്മൾ സ്വീകരിക്കുക. മനസ്സിലായില്ലേ? ഒരു വിഷയത്തിന് ഖുർആനിനോ സുന്നത്തിനോ ഉലമാക്കൾ വിശദീകരിച്ചതിൽ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു അഭിപ്രായത്തിന് മറ്റൊരു തെളിവ് കൊണ്ട് കൂടുതൽ പിൻബലം നൽകാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ രണ്ട് കാര്യവും നമ്മൾ സ്വീകരിക്കുക. എന്ന് പറഞ്ഞാൽ അത്തുഹൂറു ശത്രുൽ ഈമാൻ എന്ന് നമ്മളിവിടെ പറയുമ്പോൾ ആ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ബാഹ്യമായ ശുദ്ധിയും ആന്തരികമായ ശുദ്ധിയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിക്കുക, ബിദഅത്തുകളിൽ നിന്ന് ശുദ്ധീകരിക്കുക, അതേപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കുക, ഹറാമായ ചിന്തകളിൽ നിന്ന് ശുദ്ധീകരിക്കുക, അതേപോലെ തന്നെ നമ്മൾ കുളി, അതേപോലെ തന്നെ ബാഹ്യമായ ശുദ്ധി, അതെപ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധിയാവുക എന്നുള്ളത് ഈമാനിന്റെ പകുതി ഭാഗമാണ് അല്ലെങ്കിൽ ഈമാനിന്റെ ഒരു പകുതിയാണ്. അത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ഇസ്ലാമിൽ ശുദ്ധിക്ക് നൽകുന്ന പ്രാധാന്യതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അവര് നല്ല വസ്ത്രം ധരിക്കില്ല, നല്ല രൂപത്തിൽ നടക്കില്ല, അവർക്ക് സാമ്പത്തികമായിട്ട് കഴിവുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഇസ്റാഫ് കാണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അള്ളാഹു നൽകിയിരിക്കുന്ന ആ ഒരു നിഅമത്ത് ജീവിതത്തിൽ കാണിക്കാതെ തോന്നുന്നത് പോലെ മോശം നടക്കും. ചോദിച്ചാൽ എന്താ പറയാ, ഇത് സുഹൃദാണ്, ദുനിയാവിനോടുള്ള വിരക്തിയാണ്, അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾക്ക് പഠിപ്പിച്ചെന്ന കാര്യമല്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ, എപ്പോഴും ശുദ്ധി ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുക, ഇസ്റാഫ് കാണിക്കാതെ നല്ല മാന്യമായ ഒരു വസ്ത്രം ധരിക്കുക, എപ്പോഴും ജീവിതത്തിൽ കാണുന്ന ഒരാൾക്ക് അറപ്പ് തോന്നാത്ത രീതിയിൽ ജീവിക്കാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ശുദ്ധി മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്നുള്ള പദം തംലഉൽ മീസാൻ, മീസാനിനെ നിറക്കും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹംദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സ്തുതിക്കുക എന്നർത്ഥം, സ്തുതിക്കുക അല്ലെങ്കിൽ മദ്ഹ് പറയുക, പുകഴ്ത്തുക എന്നൊക്കെയാണ് ഹംദ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇവിടെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് മീസാനിനെ നിറക്കുന്ന ഒരു അമലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹംദും അർഹിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ മീസാൻ നിറയാൻ ഒരു കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റുബൂബിയത്തിന്റെ വിഷയത്തിൽ അവൻ ഏകനാണ്, അതിൽ നമ്മൾ സ്തുതിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ അവൻ ഏകനാണ്, അതിൽ ആ വിഷയത്തിൽ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ അവൻ ഏകനാണ്, ആ വിഷയത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ദീൻ അത് ഇസ്ലാമാണ്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ട്. ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്തുതിക്കണം. ഇങ്ങനെ എല്ലാ മേഖലയിലും അള്ളാഹു സുബ്ഹാനഹു വതആല സ്തുതിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്തുതിക്കുന്ന ആ ഒരു കാര്യം, ഹംദ് പറയുക എന്നുള്ളത് തംലഉൽ മീസാൻ, മീസാൻ നിറക്കും. മീസാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് മീസാൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അമലുകൾ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അള്ളാഹുവിന്റെ അരികിലുള്ള ഒരു കാര്യമാണ്. അമലുകൾ തൂക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിക്കുന്ന ഒരു വസ്തു, അതാണ് മീസാൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു സൃഷ്ടിയാണ് മീസാൻ. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്ന പദം മീസാനെ നിറക്കും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ അതിന്റെ മഹത്വമാണ്. ഹംദ് പറയുന്നതിന്റെ മഹത്വം, നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിലും ഹംദ് പറയുന്ന ഒരു സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഭക്ഷണം, അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന വെള്ളം, അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന മക്കൾ, കുടുംബം, ഭാര്യ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തൊക്കെ നിഅമത്തുകൾ നൽകിയിട്ടുണ്ടോ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ, അതിനൊക്കെ നമ്മൾ കഴിവിന്റെ പരമാവധി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഹംദ് പറയാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഹംദ് പറയുന്നതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മോടുള്ള ഇഷ്ടം കൂടും. മാത്രമല്ല ആഖിറത്തിലെത്തിയാൽ നമ്മുടെ അമലുകൾ തൂക്കുന്ന സാഹചര്യത്തിൽ റബ്ബിന്റെ മുന്നിൽ വലിയൊരു സ്ഥാനക്കയറ്റത്തിന് അത് കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ ഹംദ് പറയുന്ന സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലാആനി ഔ തംലഉ മാ ബൈനസ്സമാഇ വൽ അർദ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്നീ വചനങ്ങൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്നീ വചനങ്ങൾ ആകാശഭൂമികൾക്കിടയിലുള്ള സ്ഥലം അത്രയും നിറക്കും എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഹത്വമുണ്ട് അതിന്. ആകാശഭൂമികൾക്കിടയിലുള്ള സ്ഥലം എന്ന് നിറക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അത്രയും അധികം മഹത്വമുണ്ട്. ആകാശഭൂമികൾക്കിടയിലുള്ള ആ ഒരു വലിപ്പം പറയാനുള്ള കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് കാണുന്ന ഒരു വലിപ്പം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഏകദേശം ഗ്രഹിക്കാൻ സാധിക്കുന്ന ഒരു വലിപ്പമായതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞത്. ആകാശഭൂമികളെ നിറക്കുമെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്നീ രണ്ട് പദങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് ഉള്ള വസ്തുക്കൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി അർഹിക്കുന്ന സ്ഥാനം വെച്ചിട്ട് അയാളെ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുക. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുബ്ഹാനല്ലാഹ് എന്നുള്ളത് തസ്ബീഹ് ആണല്ലോ. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് ന്യൂനതകളെ നിഷേധിക്കുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുക. ഒരു വ്യക്തികളിൽ നിന്ന് ന്യൂനതകളെ നിഷേധിക്കുന്നതിന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധനാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല. അജഅല ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മക്കയിലെ കാഫിറുകൾ എന്താ ചെയ്തിരുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പങ്കുകാരെ വെച്ചു, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വന്നു, അതൊക്കെ മാറ്റി. അതുകൊണ്ടാണ് മക്കയിലെ കാഫിറുകൾ പറഞ്ഞത്, അജഅല ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ദൈവങ്ങളെയും മാറ്റിയിട്ട് ഒരൊറ്റ ദൈവത്തെയോ ഇസ്ലാം പറഞ്ഞു ആരാധന അർഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അതിൽ അള്ളാഹുവിന്റെ കൂടെ പങ്കുചേർത്തിരുന്ന ആ ഒരു ന്യൂനതയെ ഇസ്ലാം വരികയും എതിർക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ സൂറത്തു സ്വാഫാത്തിൽ, ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു ഇസ്തക്ബിറൂൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് അവരോട് പറഞ്ഞാൽ അവർ അഹങ്കരിക്കും, അവർ ധിക്കരിക്കും, അവർ കേൾക്കാതെ പോകും. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വതആലയെ എല്ലാ ന്യൂനതകളിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഒരു ന്യൂനതയുമില്ല. അള്ളാഹു ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്, അള്ളാഹു പരിപൂർണനാണ്. അതാണ് തസ്ബീഹ കൊണ്ടുള്ള ഉദ്ദേശം. തസ്ബീഹിന് ശേഷമുള്ള വർത്തവ എന്താണ്? ഹംദാണ്, അള്ളാഹുവിനെ പുകഴ്ത്തുക. അള്ളാഹു അർഹിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹു എല്ലാ കാര്യങ്ങളും എല്ലാ നന്മയും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹിക്കുന്നുണ്ട്. ആ വിഷയങ്ങളിൽ അള്ളാഹുവിനെ പുകഴ്ത്തുക, അതാണ് ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ന്യൂനതകളെ നിഷേധിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയെ പുകഴ്ത്തുകയും ചെയ്യുക എന്നുള്ളത് ആകാശഭൂമികൾക്കിടയിലുള്ള സ്ഥലം മൊത്തം നടക്കും എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഹത്വം അതിനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, സഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ ഹദീസാണ്. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان الى الرحمن. ആകാശഭൂമികളെ നിറക്കും നമ്മൾ പറഞ്ഞല്ലോ. ഒരു പക്ഷേ പല ആൾക്കാർക്കും സംശയം വരും, എന്താണ് ആകാശഭൂമികളെ നിറക്കാൻ മാത്രം അതിലുള്ള മഹത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, രണ്ട് വാക്കുകൾ, രണ്ട് കലിമത്തുകൾ, ഖഫീഫതാനി അലൽ ലിസാൻ, ഒരു മനുഷ്യന്റെ നാവിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ എളുപ്പമാണ്, അത് പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തഖീലതാനി ഫിൽ മീസാൻ, നാവിൽ എളുപ്പമാണെങ്കിലും നാവിൽ നിസാരമാണെങ്കിലും, തഖീലതാനി ഫിൽ മീസാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലുള്ള മീസാനിൽ അതിന്റെ ഭാരം ചില്ലറയൊന്നുമല്ല, വളരെ ഭാരമുള്ളതാണ്. ഹബീബതാനി ഇലർ റഹ്മാൻ, അത് മീസാനിൽ ഭാരമുണ്ടെന്ന് മാത്രമല്ല, ഹബീബതാനി ഇലർ റഹ്മാൻ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറെ ഇഷ്ടമുള്ളതാണ്. ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ന്യൂനതകളിൽ നിന്ന് എല്ലാം മാറ്റി നിർത്തുക, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ നന്മയും അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർക്കുക, അതാണ് ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹംദും തസ്ബീഹും ആകാശഭൂമികളെ നറക്കും, അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ളത് നറക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഇതുവരെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, ശുദ്ധിയുടെ പ്രത്യേകത, അത്തുഹൂറു ഷത്റുൽ ഈമാൻ. രണ്ടാമത്തേത് ഹംദിന്റെയും തസ്ബീഹിന്റെയും മഹത്വം. ഈ മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. അതുകൊണ്ടാണ് വലിയൊരു ക്ലാസിന്റെ രൂപത്തിലാക്കാതെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രൂപത്തിലാക്കാതെ ഒരു സംസാര ശൈലിയിൽ ഞാൻ പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുന്നതിനിടയിലൊക്കെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ തുടങ്ങിയ വചനങ്ങൾ നമ്മുടെ നാവുകളിൽ എപ്പോഴും അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നസീഹത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എപ്പോഴും നിന്റെ നാവിനെ അള്ളാഹുവിന് ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും നാവുകൊണ്ട് നമ്മൾ ദിക്ർ പറയുക. നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടന്നാലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ദിക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമസ്കാരങ്ങൾക്ക് ശേഷം, അഞ്ചു വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പറയുന്ന മൂന്ന് ദിക്റാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ. ഈ മൂന്ന് കാര്യങ്ങളും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിന് അഞ്ചോ ആറോ രീതികൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 33 തവണയായിട്ടും അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ തവണയായിട്ടൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അത് പറയുന്ന ആൾക്കാർ എത്ര എണ്ണം എന്നുള്ളത് ഓരോ ആൾക്കാരെ പഠിച്ചതനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മാറി മാറി ചെയ്യാം, തെറ്റില്ല. പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ നാടുകളിലെ മസാജിദുകളിൽ കാണുന്നൊരു സമ്പ്രദായമാണ് എങ്ങനെ ദിക്റല്ലാറ്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ ചെല്ലാൻ പാടില്ല, അങ്ങനെ നമ്മൾ ചെല്ലാൻ പാടില്ല. മറിച്ച് നമ്മളത് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന്റെ അക്ഷരങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതിന്റെ അക്ഷരങ്ങൾ വ്യക്തമാക്കാൻ പരിശ്രമിക്കണം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ തുടങ്ങി ഓരോരോ ദിക്റുകൾ നമ്മൾ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ഓരോരോ ദിക്റുകൾ നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു വിഷയം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതല്ലാതെ കേവലം ദിക്റ് തീർത്തു എന്നുള്ള ഒരു ചടങ്ങ് തീർക്കാനാവരുത്. കാരണം ഇതൊക്കെ നമ്മുടെ ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അമൽ എങ്ങനത്തെ അമലാണ്? ഒരു വ്യക്തി ചെയ്താൽ നല്ല രീതിയിൽ ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഇഷ്ടം. നല്ല രീതിയിൽ ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഇഷ്ടം. ഐ യുത്ഖിനഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു വ്യക്തി ഒരു അമല് ചെയ്താൽ അത് നല്ല രീതിയിൽ ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിക്റുകളൊക്കെ നമ്മൾ നിസ്സാരമായി കാണരുത്. ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കും ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ നമ്മൾക്ക് വിജയിക്കാൻ കാരണമാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സ്വലാത്തു നൂറുൻ അസ്സ്വലാത്തു നൂറുൻ, നമസ്കാരം എന്നുള്ളത് പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സദഖ എന്നുള്ളത് പ്രകാശമാണ്. വസ്സബ്റു ളിയാഉൻ, ക്ഷമ എന്നുള്ളതും പ്രകാശമാണ്. വസ്സ്വലാത്തു വസ്സദഖത്തു വസ്സബ്ർ, ഈ മൂന്ന് കാര്യങ്ങൾ, നമസ്കാരം, സദഖ, സബ്ർ, ഈ മൂന്ന് കാര്യവും പ്രകാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് കാര്യങ്ങളും പ്രവാചകൻ ഉപയോഗിച്ചത് പ്രകാശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഒന്നാമത്തേത് നമസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, നൂറാണെന്ന് പറഞ്ഞു, അതായത് പ്രകാശമാണെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് നൂറും അതിനുശേഷം വന്നിരിക്കുന്ന ബുർഹാനും ളിയാഉം തമ്മിലുള്ള വ്യത്യാസം? ചെറിയ രീതിയിൽ ഇൻഷാഅല്ലാഹ് നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. നൂർ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രകാശങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക? നൂർ എന്ന് പറയുക, സാധാരണ പ്രകാശം. അപ്പോൾ അസ്സ്വലാത്തു നൂർ എന്ന് പറഞ്ഞാൽ നമസ്കാരം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് റാഹത്ത് നൽകുന്ന അല്ലെങ്കിൽ മനസ്സിന് സമാധാനം നൽകുന്ന വലിയൊരു ഇബാദത്താണ് നമസ്കാരം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അസ്സലാത്തു നൂറുൻ, അതാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം. ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിക്കാൻ ഷഹാദത്ത് പറഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി മുറുകെ പിടിക്കേണ്ട അമൽ ഏതാണ്? നമസ്കാരമാണ്. അസ്സലാത്തു നൂറുൻ, നമസ്കാരം എന്നുള്ളത് പ്രകാശമാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സദഖത്തു ബുർഹാനുൻ, സദഖ എന്നുള്ളത് ബുർഹാനാണ്. സദഖ എന്നുള്ളത് ബുർഹാനാണ്. നൂറ് നമ്മൾ പറഞ്ഞല്ലോ, അത് സാധാരണ ഒരു പ്രകാശം. ബുർഹാൻ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ കൂടെ നമ്മൾ കിരണങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ, കിരണങ്ങൾ, സൂര്യന്റെ കിരണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രകാശത്തിന്റെ കൂടെ ചൂടില്ലാതെ കിരണങ്ങൾ ഉണ്ടാവുന്നതിനാണ് അറബി ഭാഷയിൽ ബുർഹാൻ എന്ന് പറയുക. പ്രകാശത്തിന്റെ കൂടെ ചൂടില്ലാതെ കിരണങ്ങൾ ഉണ്ടാവുക, അതിനാണ് അറബി ഭാഷയിൽ ബുർഹാൻ എന്ന് പറയുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയെ സംബന്ധിച്ച് പറഞ്ഞു, സദഖ എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബുർഹാനാണ്. സദഖ എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബുർഹാനാണ്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറഞ്ഞതുപോലെ അത് ഒരു പ്രകാശമാണ്, അതിന് കിരണങ്ങളുണ്ട്, പക്ഷെ ശക്തമായ ചൂടില്ല, അതിന് വലിയ ചൂടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദഖയെ ബുർഹാനുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്? സദഖയെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുർഹാനുമായി ഉപമിച്ചത്? പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കുന്ന വ്യക്തി സ്വാഭാവികമായിട്ട് അവൻ നൽകുന്നത് സമ്പത്താണെങ്കിലും അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്ത് വസ്തുവാണെങ്കിലും അവന്റെ ശരീരത്തിന് അതിനോട് താല്പര്യമുണ്ട്, അപ്പം ജീവിതത്തിൽ താല്പര്യമുണ്ടായിട്ടാണ് അവൻ ആ ഒരു കാര്യം നൽകുന്നത്. ജീവിതത്തിൽ അവനൊരു കാര്യം ആഗ്രഹമുണ്ട്, അപ്പൊ ചെറിയൊരു പ്രയാസം അവന് മാനസികമായിട്ട് അകത്തുണ്ടാവും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് കൊണ്ട് അവൻ ആ പ്രയാസമില്ലാതെ അൽഹംദുലില്ലാ കൊടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് കൊണ്ടാണല്ലോ ഓരോരോ നല്ല വ്യക്തികളും സദഖകൾ നൽകുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ സദഖ നൽകുന്ന സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് കൊണ്ട് അവൻ ആ ഒരു പ്രയാസം മറന്നുകൊണ്ട് സദഖ ചെയ്യുന്നു. ബുർഹാൻ എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള പ്രകാശമാണ്, പക്ഷെ അതിന് കിരണങ്ങളുണ്ട് അല്ലെങ്കിൽ കിരണങ്ങളുണ്ട്, അത് ഒരു ഉദാഹരണത്തിന് എല്ലാവർക്കും അറിയാലോ, കിരണങ്ങൾ പൊതുവെ നമ്മുടെ കണ്ണിന് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതേപോലെ തന്നെ സമ്പത്ത് ഒരു വ്യക്തി ചെലവഴിക്കുന്ന സാഹചര്യത്തിൽ മനസ്സിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് അവൻ ആ സദഖ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയെ ബുർഹാൻ എന്ന് വിശേഷിപ്പിച്ചത്. അതിനുശേഷം പറഞ്ഞു, വസ്വബുറു ളിയാഉൻ, വസ്വബുറു ളിയാഉൻ. സബർ എന്ന് പറഞ്ഞാൽ, ക്ഷമ എന്ന് പറഞ്ഞാൽ അത് പ്രകാശമാണ്. ളിയാ എന്താണ് ഉദ്ദേശം? പ്രകാശത്തിന്റെ കൂടെ ചൂടോടുകൂടിയുള്ള കിരണങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക? കിരണങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രകാശമുണ്ട്, പക്ഷെ അതിന് ചൂടുണ്ട്, അതിനാണ് നമ്മൾ പൊതുവെ ളിയാ എന്ന് പറയുക. സബർ ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാലോ, ഇപ്പൊ ളിയാ സഹിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. ഇപ്പൊ സൂര്യന്റെ ഒക്കെ പ്രകാശം നമ്മൾ സഹിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതേപോലെ തന്നെ സബറും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബറിനെ ളിയാ കൊണ്ട് ഉപമിച്ചിരിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു. മൊത്തത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഒരു ദറജയാണ്. അതിനുശേഷം സദഖ, അതേപോലെ തന്നെ സബർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, സബർ മൂന്ന് തരത്തിലാണ്. സബർ, ക്ഷമിക്കുക എന്നുള്ളത് മൂന്ന് തരത്തിലാണ്. ഒന്ന്, അസ്വബുറു അലത്താഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വാജിബാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന അള്ളാഹുമായിട്ട് അടുക്കാനുള്ള കാരണങ്ങളിൽ നമ്മൾ സബർ ചെയ്യുക. നമസ്കരിക്കാൻ, നോമ്പ് നോക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, ഈ വിഷയങ്ങളിൽ സബർ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും മനസ്സിൽ വരും, പെട്ടെന്ന് നമസ്കാരം തീർന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പോയാൽ മതിയായിരുന്നു. ഇത്തരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകൾ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് കഴിവിന്റെ പരമാവധി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആ ഒരു ത്വാഅത്തിൽ സബർ ചെയ്തുകൊണ്ട് തുടരാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് അസ്വബ്റു അലൽ ത്വാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമത്തേത് അസ്വബ്റു അലൽ മഅസിയതി, അല്ലെങ്കിൽ അസ്വബ്റു അനിൽ മഅസിയതി, അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ തൊട്ട് നമ്മൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് വർജിക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യമാണല്ലോ പലിശയിടപാട്. ഒരുപക്ഷെ ചില ആൾക്കാർക്ക് ചിന്ത വരും, പലിശയിടപാട് നടത്തിയിട്ട് ജീവിച്ചിരുന്നെങ്കിൽ സാമ്പത്തികമായിട്ട് എത്ര പൈസ ഉണ്ടാവും നമ്മൾക്ക്? ഇപ്പൊ എത്രയോ ആൾക്കാരുണ്ട്, ഒരു എമൗണ്ട് ബാങ്കിലിടും, അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ പല ആൾക്കാരും ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും എനിക്കും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, വലിയ ബുദ്ധിമുട്ടില്ല, വലിയ മെനക്കേടില്ല, ചെറിയൊരു പൈസ ഉണ്ടാക്കി വെച്ചാൽ അതുകൊണ്ട് ജീവിത കാലാകാലം ഇങ്ങനെ ജീവിച്ചു പോകാം. ചില ആൾക്കാർക്ക് മനസ്സിൽ തോന്നും, പക്ഷേ അവിടെ നമ്മൾ അള്ളാഹു നമ്മൾക്ക് നിഷിദ്ധമാക്കിയ കാര്യമാണ് പലിശ എന്നൊരു ബോധത്തോടുകൂടി അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതാണ് വസ്വബുറു അലൽ മഅസിയ കൊണ്ടുള്ള ഉദ്ദേശം. മൂന്നാമത്തേത് അസ്വബുറു അല അഖ്ദാരില്ലാഹിൽ മുഅ്ലിമതി, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് വിധിച്ചിരിക്കുന്ന അവന്റെ ഖളാ ഖദറിൽ നമ്മൾ സബർ ചെയ്യുക. എന്താണ് അള്ളാഹു നമ്മൾക്ക് വിധിച്ചിരിക്കുന്നത്? നമ്മൾക്ക് ഒരുപക്ഷെ വേദന ഉണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും, അത്തരത്തിലുള്ള ഖളാ ഖദറുകളിൽ സബർ ചെയ്യുക. ഈ മൂന്ന് സബറുകളാണ് പല വാക്കുകൾ പൊതുവെ സബറിന്റെ കാര്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് സ്വലാത്ത്, രണ്ട് സദഖത്ത്, മൂന്ന് സബർ. അത് മൂന്നും നൂറ് ബുർഹാൻ, ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്ന് ഇൻഷാല്ലാ മനസ്സിലായിട്ടുണ്ടാകും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക, ഖുർആൻ എന്നുള്ളത് ഒന്നിക്കൽ നിനക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയും, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായിട്ട് സാക്ഷി പറയും. എല്ലാവർക്കും അറിയാലോ എപ്പോഴാണ് ഖുർആൻ നമ്മൾക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുക? പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബാധ്യതകൾ നമ്മൾ ജീവിതത്തിൽ പൂർത്തീകരിച്ചാൽ. എന്തൊക്കെയാണ് ഖുർആനുമായിട്ടുള്ള ബാധ്യത? പല കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്കൊരു ദർസ് അതിനെ സംബന്ധിച്ച് പറയാം, ഖുർആനുമായിട്ട് നമുക്കുണ്ടാവേണ്ട ബന്ധങ്ങളെ സംബന്ധിച്ച്. ഖുർആനുമായിട്ട് നമുക്കുണ്ടാവേണ്ട ബന്ധങ്ങൾ മൊത്തത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, ഖുർആൻ കേൾക്കുന്ന സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക, ഇന്ന് പലരും മറന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. രണ്ട്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. മൂന്ന്, പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക, അർത്ഥം പഠിക്കുക. കാരണം അള്ളാഹു ഖുർആൻ നൽകിയത് എന്തിനു വേണ്ടിയിട്ടാ? അർത്ഥം മനസ്സിലാക്കാനാണ്. നാലാമത്തെ കാര്യം, പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുക. ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ മതിയോ? നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഈ നാല് കാര്യം പോലും ചെയ്യുന്നില്ല. പക്ഷെ ഈ നാല് കാര്യം ചെയ്താൽ മതിയോ? പോരാ. കാരണം മക്കയിലെ പല കാഫിര്യങ്ങളും ഈ നാല് കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ അഞ്ചാമത്തെ കാര്യം എന്താണ്? പരിശുദ്ധമായ ഖുർആനിലെ ഓരോരോ ഹർഫും സത്യമാണെന്ന് വിശ്വസിക്കുക. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ബുദ്ധിക്ക് യോജിച്ചില്ല എങ്കിലും. ഏഴാമത്തെ കാര്യം അല്ലെങ്കിൽ ആറാമത്തെ കാര്യം എന്താണ്? പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് ആറാമത്തേത്. ഏഴാമത്തെ വിഷയം, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ സ്വഭാവമാക്കി സ്വീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇങ്ങനെ ധാരാളം ബാധ്യതകൾ ഖുർആനുമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചില്ല എങ്കിൽ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദാൽ ഖുർആന മഹ്ജൂറ, അവസാന നാളിൽ ചില ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയും, അള്ളാഹു ഇവര് ഖുർആനിനെ ഒഴിവാക്കിയവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു അവസ്ഥ നമ്മൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അവൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, ജനങ്ങളെ നിങ്ങൾ ഖുർആൻ ഓതുക, ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി, ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് ശുപാർശകനായിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ആഖിറത്തിൽ വരും. അതുകൊണ്ട് ജീവിതത്തിൽ ഖുർആനുമായിട്ട് ബന്ധം എന്നുള്ളത് റബ്ബിന്റെ മുന്നിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ്. അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുന്നാസി യഗ്ദു, കുല്ലുന്നാസി യഗ്ദു എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഗദ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പൊതുവെ പ്രഭാതത്തിൽ സഞ്ചരിക്കുന്നതിനാണ് പറയുക, അല്ലെങ്കിൽ പ്രഭാതത്തിൽ പുറത്തേക്ക് പോകുന്നതിനാണ് പറയുക. കൊല്ലുന്നാസ് യഹുദു എന്ന് പറഞ്ഞാൽ രാവിലെ ആയാൽ എല്ലാവരും പോകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരും ഓരോ ആൾക്കാരുടെ ശുഗലുകളിലേക്ക്, അവരുടേതായ ജോലികളിലേക്ക് പോകുന്നു. ഫബാഇഉ നഫ്സഹു, ഓരോരുത്തരും അവരവരുടെ നഫ്സിനെയാണ് വിൽക്കുന്നത്. പൊതുവെ ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവന് നഫ്സിനാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഫമുഅതിഖുഹ, ഒന്നിക്കൽ അവന്റെ ആ ദിവസത്തിൽ അവൻ രാവിലെ പോയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഈ പറയപ്പെട്ട കാര്യങ്ങളാവട്ടെ അതല്ലാത്ത വിഷയങ്ങളാവട്ടെ, ഈ പറയപ്പെട്ട ശുദ്ധി സ്വീകരിക്കുക, അതേപോലെ തന്നെ ഹംദ് അധികരിപ്പിക്കുക, തസ്ബീഹ് അധികരിപ്പിക്കുക, അതേപോലെ തന്നെ നമസ്കാരം മുറുകെ പിടിക്കുക, സദഖ കൊടുക്കുക, അതേപോലെ തന്നെ ക്ഷമ കൈക്കൊള്ളുക, ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തവനാണെങ്കിൽ ഫമുഅതിഖുഹ, അവന്റെ ശരീരത്തിന് അവൻ മോചിപ്പിക്കുന്നവനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ്. നേരെ മറിച്ച് അള്ളാഹു പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ട്, ഹറാമ് ചെയ്തുകൊണ്ട്, പലിശ ഇടപാട് നടത്തി അന്യരായ സ്ത്രീകളിലേക്ക് നോക്കി അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഔ മൂബിഖുഹ, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നവനാണ്. ഇതാണ് ഓരോ വ്യക്തികളുടെയും അവസ്ഥ. രാവിലെ പ്രഭാതത്തിലായാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അവന്റെ അവന്റേതായ കാര്യങ്ങളിലേക്ക് അവൻ പോകുന്നു. ഒന്നിക്കൽ അവൻ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുമായിട്ട് അടുപ്പം സിദ്ധിക്കുന്നു, അല്ലെങ്കിൽ തിന്മകൾ ചെയ്തുകൊണ്ട് അവൻ അവന്റെ ശരീരത്തിനെ തന്നെ നശിപ്പിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതാണ് പ്രിയപ്പെട്ടവർ ഈ ഒരു ഹദീസിന്റെ മൊത്തത്തിലുള്ള ഒരു ആശയം. ഒരുപക്ഷെ അള്ളാഹു അലം, എനിക്കറിയില്ല, الصلاه نور والصدقه برهان والصبر ضياء എന്നതിന്റെ ആ ഒരു ഉപമ ആ ഒരു ഉദാഹരണത്തിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് ചില ആൾക്കാർക്ക് ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അള്ളാഹു അലം. അത് മനസ്സിലായാലും ഇല്ലെങ്കിലും അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിക്കാനാണ്. നമസ്കാരം, അതേപോലെ തന്നെ സ്വദഖ, സ്വബർ, ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാനാണ് അതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. അതുകൊണ്ട് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഏറ്റവും വലിയ അഞ്ച് ആറ് കാര്യങ്ങൾ, അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ആ ഒരു കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഇൻഷാല്ലാ നിർത്താം. ഒന്ന് ശുദ്ധി, രണ്ട് ഹംദ്, മൂന്ന് തസ്ബീഹ്, നാല് നമസ്കാരം, അഞ്ച് സ്വദഖ, ആറ് സ്വബർ, ഏഴ് ഖുർആൻ. ഈ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.